പ്രൈസ് ദ ലോർഡ്. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട്. വ്യാജം പറയുന്ന നാവ് മാത്രം നേരത്തേക്കേ ഉള്ളൂ, എന്നാൽ സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കുകയും വായുടെ ഫലത്താൽ നന്മ പ്രാപിക്കുകയും ചെയ്യും. ഇതിന് ആത്മീയമായി നാം വളർന്നേ മതിയാകുള്ളൂ. ആത്മീയ വിദ്യാഭ്യാസവും അതിൻ്റെ മൂല്യനിർണയം നടത്തുന്ന വ്യക്തിയുടെ മൂന്ന് പ്രത്യേകതകളും നാം കണ്ടുകഴിഞ്ഞു. അടുത്ത ഘട്ടത്തിൽ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണെന്നും മൂല്യനിർണയത്തിന് വിധേയരാകുന്ന സഭ ഏതെന്നും നമുക്ക് ചിന്തിക്കാം. അതിനായി കർത്തൃനാമത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ജയാളികളായി ആത്മീയത്തിൻ്റെ അടുത്ത പടിയിലേക്ക് കയറുവാൻ ഇത് നമ്മെ സഹായിക്കട്ടെ. ഇവാലുവേഷൻ ഓഫ് ഗോഡ്, ദൈവിക മൂല്യനിർണയം 4-ാം ഘട്ടം. എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഇംപ്രൂവിംഗ് ദ ലൈവ്സ് ഓഫ് അതേഴ്സ് ആൻഡ് ഫോർ ലേണിംഗ് യുവർ കമ്മ്യൂണിറ്റി ആൻഡ് വേൾഡ് ബെറ്റർ ദാൻ യു ഫൗണ്ട് ഇറ്റ്. മറിയൻ റൈറ്റ് എഡിൽമാൻ്റെ വാക്കുകളാണിത്. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ പ്രവൃത്തി, മറ്റുള്ളവരോടുള്ള സ്നേഹം, സഹിഷ്ണുത ഇവയുടെ നിലവാരം ഉയർത്തുന്നത് പോലെ ആത്മീയ ജീവിതത്തിലും വ്യത്യാസം വരുത്തുന്നു. ആത്മീയ വിദ്യാഭ്യാസം അഥവാ വചനം നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മുടെ ഉള്ളം ദൈവത്തെ സ്നേഹിക്കുന്നതാകുന്നു. തുടർന്ന് മറ്റുള്ളവരുടെ നന്മ കാണുവാനും അവരുടെ പ്രതികൂലങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനും നമ്മെ അത് പ്രാപ്തരാക്കുന്നു. കർത്താവായ ക്രിസ്തു നമ്മെ ജീവിത അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ തുടക്കത്തിലെ അവസ്ഥയിൽ തന്നെ നിൽക്കാതെ പഠനത്തിൽ നാം മുമ്പിലാകണം. പഠിക്കുവാൻ ആഗ്രഹിച്ചെത്തുന്നവരെ യേശുവിന് ഇഷ്ടമാണ്. മത്തായി 4:25 പുരുഷാരം അവനെ പിന്തുടർന്നതിൽ സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് കാണാം. വിശുദ്ധ മത്തായി 14:13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിർജ്ജന പ്രദേശത്ത് തൻ്റെ പിന്നാലെ വന്ന ജനത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ആത്മീയമായും ഭൗതികമായുമുള്ള അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊടുക്കുന്നു. അതായത് ആത്മീയമായ ആവശ്യം നിറവേറ്റുവാൻ ദൈവം അവരോട് വചനം സംസാരിച്ചു. ഭൗതികമായ ആവശ്യത്തിന് അവർക്ക് ആഹാരം നൽകുവാനായി ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടുവെങ്കിലും 5 അപ്പവും 2 മീനും ഒരു ബാലൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചതിനെ വാഴ്ത്തി നുറുക്കി പന്തി പന്തിയായി ഇരുത്തിയ ജനത്തിന് നൽകി. അപ്പം ജനത്തിൻ്റെ അവസ്ഥയെ കണ്ട് മനസ്സലിയുന്ന കർത്താവ് അതേസമയം ജനത്തിൻ്റെ വചനം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ സന്തോഷത്തോടെ സമീപിക്കുന്നതുമായ ഒരു ഗുരുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. മൂല്യനിർണയം നടത്തുന്ന ഗുരുവിനെ ആത്മീയ സമ്പന്നത ആഗ്രഹിക്കുന്നവരെ കാണുന്നത് സന്തുഷ്ടി പകരുന്ന കാഴ്ചയാണ്. ഈ ഗുരുവിൻ്റെ പ്രത്യേകത അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശമായ കാലുകളുമുള്ള ഗുരുവാണ്. ഇവൻ ദൈവപുത്രൻ തന്നെയാണ്. മൂല്യനിർണയത്തിന് ഇവിടെ വിധേയരാകുന്നവർ ത്വയ്തേര സഭയിലുള്ളവരാണ്. വാനമ്പാടികൾ പാടുന്നത് രാത്രിയിലാണ്. പൗലോസ് ശീലാസും അർദ്ധരാത്രിയിൽ പാടി എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുമ്പിലത്തെ മൂല്യനിർണയത്തിൽ ചിന്തിച്ചതാണ്. എന്നാൽ ഇവിടെ നമുക്ക് മറ്റൊരു വിധത്തിൽ അത് ചിന്തിക്കാം. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ആദ്യമായിട്ട് പാടിയതല്ല, വെളിച്ചമുള്ളപ്പോഴും അവർ പാടി. ചില പക്ഷികൾ കൂട്ടിൽ വെളിച്ചമുള്ളപ്പോൾ പാടത്തില്ല. ചില മനുഷ്യർ ജീവിതത്തിൽ സുഖവും സന്തോഷവും ആകുമ്പോൾ പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ പൗലോസും ശീലാസും വേദനയുടെ നടുവിൽ പാടാൻ കാരണം പകലിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ സമയത്തിലും അവർ ദൈവനാമം ഉയർത്തിയവരാണ്. ദൈവം വിളിച്ചു വേർതിരിച്ച നാഴിക മുതൽ യാതൊരു മാറ്റവുമില്ലാതെ അവൻ്റെ നാമത്തെ ഉയർത്തിയവർക്ക് കഷ്ടതയിലും പാടുവാൻ കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ, പ്രതികൂലത്തിൽ പാടാൻ നിങ്ങൾക്ക് കഴിയുമോ? രാത്രിയുടെ അനുഭവത്തിൽ പാടാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ ഇന്ന് അതിനായി ശ്രമിക്കുക. വേദന വരുമ്പം മാത്രം പാടുന്നവരായി തീരാതെ നിന്റെ സന്തോഷത്തിൻ്റെ സമയത്തും പാട്ട് പാടുക. വചനം നിന്റെ ഉള്ളിൽ ഗ്രഹിക്കുമ്പോൾ വേദനയുടെ സമയത്ത് അറിയാതെ തന്നെ നിന്റെ ഉള്ളിലുള്ള വചനം നിനക്ക് ശക്തി നൽകും, ഓർമ്മ നൽകും. ആ ഓർമ്മ നൽകുന്ന വചനം നിന്നെ ബലപ്പെടുത്തി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ സഹായിക്കും. എല്ലാവിധ ജീവിത സാഹചര്യങ്ങളിലുമുള്ളവർ പഠനത്തോട് വിരക്തി കാട്ടുന്നു. പൂർവികർ നൽകിയ ധനമാണ് ഇതിന് കാരണം. ഇതെല്ലാം ഓരോ വിരോധാഭാസങ്ങളാണ് ഭൗതിക ലോകത്തിലെ. ഇതുപോലെയാണ് ആത്മീയ ലോകവും. ആത്മീയ ചിന്തകളും പഠനവും പാട്ടും എല്ലാം ഒരു മെനക്കെട്ട കാര്യമായി ആളുകൾക്ക് തോന്നാം. എന്നാൽ പ്രശ്നരഹിത ജീവിതത്തിലാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. പ്രശ്നമുണ്ടാകുമ്പോൾ ഉപേക്ഷിച്ചവ തിരക്കി പായുകയും ചെയ്യും ഇവർ. ഇങ്ങനെ ഓടുന്നവർ ചിലപ്പോൾ അന്വേഷിച്ചാൽ കണ്ടെത്തും. ചിലരന്വേഷിച്ചാലും കാണാനുള്ള താല്പര്യത്തോടെ അല്ല അന്വേഷിക്കുന്നത്. അന്വേഷിക്കാത്തവര് മ്ലേച്ഛതയിൽ ചെന്ന് വീഴുകയും തോൽവി സംഭവിക്കുകയും ചെയ്യുന്നു. ദ്വൈതര സഭയിലുള്ളവരുടെ മൂല്യനിർണയത്തിൻ്റെ മാനദണ്ഡങ്ങൾ അവരുടെ പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത ഇവയായിരുന്നു. അവരുടെ മൂല്യനിർണയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത ഈ അഞ്ച് കാര്യങ്ങളായിരുന്നു. ഇതിൽ ജയാളികളായവരെ ഗുരു കണ്ടെത്തി സന്തോഷം രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെയും ഇസബേൽ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ, അതായത് ഇസബേല്യ സ്വഭാവമുള്ള ഒരു സ്ത്രീ, ജാതീയ ആചാരങ്ങളും ഇസബേല്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഇവിടെയും കടന്നെത്തി. ജാതീയ ആചാരങ്ങളും ഉപദേശങ്ങളും ഇവരെ പഠിപ്പിച്ചു തുടങ്ങി. ഇതിന് മൗന അനുവാദം നൽകിയത് ഈ സഭയുടെ ഒരു കുറ്റമായി ഗുരു കണ്ടെത്തുന്നു. ഇസബേല്യ സ്വഭാവം ഇവിടെ കടന്നു കൂടിയപ്പോൾ അതിനെ വിലക്കേണ്ടതായിരുന്നു അവർ. എന്നാൽ ഈ സഭയിലുള്ളവർ മൗന അനുവാദം അതിന് നൽകി. സഭാവിഭാഗങ്ങൾ ഇന്നും പല ദുരാചാരങ്ങളും ദുരാലോചനകളും പ്രചരിപ്പിച്ച് ജനത്തെ അടിമകളാക്കുന്നു. ദൈവഹിതമില്ലാത്ത പല മ്ലേച്ഛതകളെയും നിയമസഹായത്തോടെ വചനത്തിൽ പൊതിഞ്ഞ് ജനത്തിൻ്റെ മധ്യത്തിൽ അവർ കടത്തിവിടുന്നു. ജയാളി എന്ന പദവി ഇതോടുകൂടെ ജനത്തിന് നഷ്ടപ്പെടുന്നു. ഇതര മതാചാരങ്ങളെ ക്രിസ്തീയ ആശയങ്ങളോട് കൂട്ടിക്കലർത്തി വിശ്വാസികളെ വഞ്ചിക്കുന്നു. പല സഭകളിലും ദുരാചാരങ്ങൾ, ജാതീയ ദുരാചാരങ്ങൾ പല സഭകളും ഇന്നും മുമ്പോട്ട് കൊണ്ടുപോകുന്നതുണ്ട്. ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നേർച്ച വെച്ചത് നീ ഭക്ഷിക്കാൻ പാടില്ല, ഒരു കാര്യവും നീ ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ നമസ്കരിക്കുകയോ മറ്റ് മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഈ ദ്വൈതര സഭയുടെ കാര്യം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവയെല്ലാം നീ ഒഴിവാക്കി ഇതര മതാചാരങ്ങളെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ ഓർത്തുകൊള്ളുവീൻ. സത്യം, വചനത്തിലെ സത്യം സത്യമായി ജനത്തെ പഠിപ്പിക്കാനാ ദൈവം നിന്നെ അയച്ചതെങ്കിൽ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്വം. അതിൽ നിന്ന് മാറി ദുരാചാരങ്ങൾ ജനത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്നാൽ, സങ്കീർത്തനത്തിൽ നാം കാണുന്നത് പോലെ യഹോവയെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഒരു ദുർനടപ്പ് ആചരിക്കുകയോ വിഗ്രഹാർപ്പിതമായ വസ്തുക്കളെ എന്തെങ്കിലും ഭക്ഷിക്കുകയോ ചെയ്യുവാൻ യഹോവ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം സഭയ്ക്കുള്ളതാണ്. ഇതര മതാചാരങ്ങളെയും ക്രിസ്തീയ ആശയങ്ങളെയും തമ്മിൽ കൂട്ടിക്കലർത്തി വിശ്വാസികളെ വഞ്ചിക്കുന്ന വിധത്തെയാണ് സാത്താന്റെ ആഴങ്ങൾ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7:15 കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെന്ന് കാണാം. 2 Petros 2:1-2 കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്പ്രവൃത്തികളെ പലരും അനുകരിക്കും. പ്രിയമുള്ളവരെ, ഈ സ്വഭാവത്തിൽ ഉള്ളവരെ സൂക്ഷിക്കുക, അവരെ അനുകരിക്കാതിരിക്കുക. ചിലർ വചനം ഭംഗിയായി പറയുന്നതോടൊപ്പം വചനത്തിൽ പൊതിഞ്ഞ് ചില ദുർനടപ്പുകൾ പാപമല്ലാതാക്കിയും കാണിക്കുന്നു. അതിന്നുമുണ്ട്. ഇങ്ങനെയുള്ളവർ ഇന്നും സഭകളിലുണ്ട്. എന്നാൽ കർത്താവ് സകല നിനവുകളെയും ഉൾപ്പുവുകളെയും ശോധന ചെയ്യുന്നവനാണ്. അതിനാൽ ഇങ്ങനെയുള്ളവർ തോൽവിക്കിരയായി ശീഘ്രനാശത്തിൽ നിവദിക്കുന്നു. ചിലർ അശ്രദ്ധ മൂലം തോൽവി സംഭവിക്കുന്നവരാകുന്നു. പരീക്ഷ വീണ്ടും എഴുതിയാൽ പഠിച്ചവർക്ക് ജയിക്കാം എന്നതുപോലെ മടങ്ങി വന്നാൽ ജയാളികളാകുവാൻ ദൈവം അവസരം നൽകുന്നു. ചിലർ അവസരം കിട്ടിയാലും അത് പാഴാക്കുന്നു. എന്നാൽ യേശുവിൻ്റെ മുൻപിൽ പലതും മറച്ചു വയ്ക്കാൻ ശ്രമിച്ച ശമരിയ സ്ത്രീ ഗുരുവിൻ്റെ മുൻപിൽ സകല തെറ്റുകളും സമ്മതിച്ചു. കാരണം ആ കണ്ണുകൾ തീക്ഷ്ണതയുള്ളതും ആ വാക്കുകൾ ഇരുവായ്ത്തല വാൾ പോലെ ശക്തിയുള്ളതും മൂർച്ചയേറിയതുമായിരുന്നു. അവളിൽ മാറ്റം വന്നപ്പോൾ അവൾ ജയാളിയായി മാറി. തുടർന്നൊരു ഗ്രാമത്തെ മുഴുവൻ യേശുവിൻ്റെ അടുക്കലെത്തിക്കുകയും അവരെയും ജയാളികളാക്കുകയും ചെയ്തു. ജയിക്കുന്നവർക്ക് നൽകുന്ന ഒന്നാമത്തെ പ്രതിഫലം ജാതികളുടെ മേലുള്ള അധികാരമാണ്. ജാതികൾ എന്നതിനെ നേഷൻസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. വിജയികളായ വിശുദ്ധന്മാർക്ക് രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം ലഭിക്കുന്നു. 2 ഉദയനക്ഷത്രം കൊടുക്കുന്നു. 2 Petros 1:19 ദൈവവചനത്തെ ഉദയനക്ഷത്രമായി പ്രഖ്യാപിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:16 അനുസരിച്ച് കർത്താവ് തന്നെയാണ് ഉദയനക്ഷത്രം. തൻ്റെ സ്വന്തമായവരെ ചേർക്കുവാൻ അവൻ വീണ്ടും വരും എന്ന് സഭയ്ക്ക് കിട്ടിയ ഉറപ്പ് പ്രാപ്യമാക്കുവാൻ വെളുപ്പിനെ ഉണർന്നേ മതിയാകുള്ളൂ. സഭ ഉറക്കമാണോ? എങ്കിൽ ഉണർന്നെഴുന്നേൽക്കുക, കാന്തൻ വരാൻ സമയമായി. ജയാളിയുടെ പ്രതിഫലം ലഭ്യമാക്കുന്നവരാകുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം നമുക്കൊന്നിച്ച്. കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് വചനം പഠിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ലോകസ്നേഹം ദൈവസ്നേഹത്തോട് ശത്രുത്വമാകുന്നുവെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ലോകത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർക്കുന്നവരാകാതെ ലോകത്തെ എതിർക്കുവാനും പറയേണ്ടത് പറയുവാനുമുള്ള ധൈര്യം ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ. ലോകത്തിൻ്റെ മലിനത വിട്ടോടിയ ശേഷം വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോകാതിരിപ്പാൻ അങ്ങയുടെ കൃപ ഞങ്ങളിൽ പകരണമേ. ഉദയനക്ഷത്രത്തിൻ്റെ ഉദയം കാണുന്ന ജയാളികളാക്കി ഞങ്ങളെയും തീർക്കണമേ. ജയാളികളായി ഞങ്ങൾ മറ്റുള്ളവരെ കൂടി ജയാളികളുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയെടുക്കണമേ. കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്താതെ അപ്പൻ്റെ നല്ല വേലക്കാരാക്കി ഞങ്ങളെ തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ലോർഡ്.